الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറത്തുൽ ബഖറയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 258 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 255 സിംഹാസന സൂക്തമായിരുന്നു, അഥവാ ആയത്തുൽ കുർസി. അള്ളാഹു സുബ്ഹാനഹു തആല തന്റെ ഈ പ്രപഞ്ചത്തിന്മേലുള്ള ഉടമാവകാശത്തെപ്പറ്റിയും അധികാരത്തെപ്പറ്റിയും നടത്തിയ നയപ്രഖ്യാപനമാണ് ആയത്തുൽ കുർസി. തുടർന്ന് അള്ളാഹു തആല വിശ്വാസികളെ അവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്ന് പ്രസ്താവിച്ചു. എന്നാൽ ദൈവേതരന്മാരോ, താഗൂത്തുകൾ, അവർ തങ്ങളുടെ അനുയായികളെ, സത്യനിഷേധികളെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞു. തുടർന്ന് അതിൻ്റെ ഉദാഹരണങ്ങളാണ് അള്ളാഹു തആല പറഞ്ഞു തുടങ്ങിയത്. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നയിക്കുന്നതിൻ്റെ ഉദാഹരണം, ഇബ്രാഹിം അലൈഹിസ്സലാം അന്നത്തെ രാജാവിന് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ അവസരം നൽകി. എന്നിട്ടും അയാൾ ഇരുട്ടിലേക്ക് തന്നെ ഊളിയിട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഒരു ചരിത്രം കഴിഞ്ഞ സൂക്തത്തില്, 258 സൂക്തത്തിൽ നാം മനസ്സിലാക്കി. തുടർന്ന് അള്ളാഹു തആല 259-260 ആയത്തുകളില് ഒരു സത്യാന്വേഷി, അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി എങ്ങനെയാണ് സത്യത്തെ പ്രാപിക്കുന്നത് എന്നതിൻ്റെ അതിസുന്ദരമായ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു തആല ഇവിടെ ഈ സംഭവം പറയുമ്പോൾ സത്യാന്വേഷിയുടെ പേരോ അല്ലെങ്കിൽ സംഭവ സ്ഥലമോ ഒന്നും വ്യക്തമാക്കുന്നില്ല. ഒരു ആശയം ഗ്രഹിക്കാൻ സ്ഥലവും അതുപോലെ തന്നെ പേരും സമയവും ഒന്നും പ്രസക്തമല്ലല്ലോ. ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണോ? ഇതാണ് ഇവിടുത്തെ മുഖ്യ വിഷയം. ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണോ എന്ന വിഷയത്തിലുള്ള സത്യാന്വേഷണമാണ് നടക്കുന്നത്. നമുക്ക് സൂക്തത്തിലേക്ക് കടക്കാം. 259 أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك فانظر إلى طعامك وشرابك لم يتسن وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വളരെ സുന്ദരമായ ഒരു യാത്രാ വിവരണത്തിന്റെ ആവിഷ്കാരമാണ് അല്ലാഹു തആല ഈ സൂക്തത്തിലൂടെ നടത്തുന്നത്. നമുക്കും ഇതിന്റെ കൂടെ സഞ്ചരിക്കാം. യാത്രാ വിവരണങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? അതുപോലെ നല്ല ഒരു ദൃശ്യ ആവിഷ്കാരമാണ്. മാത്രമല്ല, നമ്മുടെ സങ്കല്പങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ മനോവ്യാപാരങ്ങളെ അതിനോടൊപ്പം കൊണ്ടു നടക്കാനും നമുക്ക് സാധിക്കുന്നു. അത്രയും സുന്ദരമായ ഒരു ചിത്രീകരണമാണ് ഈ സൂക്തത്തിൽ അല്ലാഹു തആല നൽകുന്നത്. ഔ അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. ഇതാ മറ്റൊരു ഉദാഹരണം, ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഔ കല്ലദി മറ അല ഖറിയ, ക പോലെ, കല്ലദി ഒരാളെ പോലെ, മറ അയാൾ സഞ്ചരിച്ചു, അല ഖറിയത്തിൻ ഒരു പട്ടണത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ഒരാള്, അയാളിങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോവാണ്. അയാൾക്ക് ഒരു യാത്രാ വാഹനമുണ്ട്, അതൊരു കഴുതയാണ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. അതേപോലെ അയാളോടൊപ്പം അയാൾക്ക് ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങളും മറ്റ് യാത്രോപകരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു യാത്രക്കാരൻ, ഒരു സഞ്ചാരി, അയാൾ ഇങ്ങനെ പോവാണ്. അയാൾ ഇപ്പോ എത്തിച്ചേർന്നിരിക്കുന്ന പട്ടണം ഏതാണെന്നറിയോ? വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ, വഹിയ, അത് ഖാവിയത്തുൻ, അത് തകർന്നു പോയിരിക്കുന്നു, തകർന്നു കിടക്കുകയാണ്. അലാ ഉറൂശിഹ, അർശ് പന്തൽ അല്ലെങ്കിൽ മേൽക്കൂര, അലാ ഉറൂശിഹ, ആ പട്ടണം അതിന്റെ മേൽക്കൂരകളോടൊപ്പം തകർന്നടിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഒരിടത്ത് അയാൾ എത്തിച്ചേരുകയാണ്. നമ്മുടെ പ്രളയ നാളുകൾക്ക് ശേഷമുള്ള കേരളം ഓർക്കുന്നില്ലേ? വല്ലാതെ അങ്ങ് തകർന്നു പോയിട്ടുണ്ടായിരുന്നു പല മേഖലകളും. ഇങ്ങനെയുള്ള തകർന്നു കിടക്കുന്ന, ജനവാസമില്ലാത്ത, ശൂന്യമായ ഒരു പട്ടണത്തിൽ അയാൾ എത്തിപ്പെട്ടു. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ ഖാല, ആ സമയത്ത് സത്യാന്വേഷിയായ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, അത് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തുകയാണ്. ഇതാണ് അയാളുടെ മനസ്സിൽ തോന്നിയത്, ഒരു ആത്മഗതം എന്ന പോലെ അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നു. അന്ന, എങ്ങനെയാണ് യുഹീ ജീവിപ്പിക്കുന്നത്, ഹാദിഹി, ഈ പട്ടണത്തെ അല്ലാഹു, അല്ലാഹു തആല എങ്ങനെയായിരിക്കും പുനർജീവിപ്പിക്കുന്നത്, ബഅദ മൗതിഹ, ഈ പട്ടണത്തിന്റെ നാശത്തിന് ശേഷം, മരണത്തിന് ശേഷം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൗത്ത് എന്ന വാക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിന് മാത്രമല്ല, ഏതൊന്നും മൃതപ്രായമാകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് ഉപയോഗിക്കാം. അന്ന യുഹയി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, പടച്ചോൻ എങ്ങനെയായിരിക്കും ഈ തകർന്നു പോയ പട്ടണത്തെ പുനർജീവിപ്പിക്കുന്നത്. നല്ലൊരു ചിന്തയല്ലേ? നമുക്കും യാത്രാവേളയില് ചരിത്ര സ്മാരകങ്ങളിലൊക്കെ എത്തുമ്പോൾ പലതും ഇങ്ങനെ ആലോചനയിൽ വരില്ലേ? വല്ലാത്ത ചില നെടുവീർപ്പുകൾ അല്ലെ? ആരൊക്കെയാണ് ഇതുവഴി കടന്നു പോയത്, എത്രയെത്ര ജനപഥങ്ങളാണ്, അവർ വലിയ സമ്പന്നരും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ, എല്ലാം മൺമറഞ്ഞു പോയില്ലേ എന്നൊക്കെ ഓർക്കുമ്പോ ഗതകാല സ്മരണകൾ നമ്മിലേക്ക് ഇങ്ങനെ ഒരു വേലിയേറ്റം പോലെ കടന്നു വരും. അത്തരം ഒരു സന്ദർഭമാണ് ഇത് എന്ന് മനസ്സിലാക്കാം. അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, അദ്ദേഹം ആത്മഗതം കൊള്ളുകയാണ്, സ്വയം ഇങ്ങനെ ആലോചിച്ചു പോവാണ്, പടച്ചവൻ എങ്ങനെയായിരിക്കും ഈ നാടിനെ ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകുന്നത് എന്ന്. നിഷ്കളങ്കമായ ഒരു ചിന്തയാണ്. നമ്മുടെ ഹൃദയത്തിലും ഇത്തരത്തിലുള്ള പല ആലോചനകളും കടന്നു വരാറ്. അപ്പൊ എന്ത് സംഭവിച്ചു എന്നറിയാം? ഫഅമാതഹുല്ലാഹു മിഅതഅമിൻ, ഫഅമാത, അങ്ങനെ അമാത്ത, മരിപ്പിച്ചു കളഞ്ഞു. അമാതഹു, അദ്ദേഹത്തെ മരിപ്പിച്ചു, അള്ളാഹു മരിപ്പിച്ചു. മിഅതഅമിൻ, 100 വർഷക്കാലത്തേക്ക് അയാളെ അള്ളാഹു തആല മരിപ്പിച്ചു. വല്ലാത്ത സംഭവമാണല്ലേ? ഫ, അപ്പൊ തന്നെ അമാതഹുല്ലാഹു, അള്ളാഹു തആല അദ്ദേഹത്തെ മരിപ്പിച്ചു കളഞ്ഞു. മിഅതഅമിൻ, 100 വർഷത്തേക്ക്. സുമ്മ ബഅഥ, സുമ്മ, അതിനുശേഷം, 100 വർഷങ്ങൾക്ക് ശേഷം, ബഅഥഹു, അള്ളാഹു തആല അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, വീണ്ടും ജീവിപ്പിച്ചു, എഴുന്നേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. വല്ലാത്തൊരു സംഭവമാണ് ആലോചിച്ച് നോക്കിയാൽ, അല്ലെ? ഇയാൾ ആരായിരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഖുർആൻ നമുക്ക് നൽകുന്നില്ല. നേരത്തെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായിട്ട് സംവദിച്ച ആ രാജാവിനെ കുറിച്ചും ഖുർആൻ പേരൊന്നും പറയുന്നില്ലല്ലോ, മറിച്ച് ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത്. അതിൽ നിന്ന് നംറൂദ് ആണ് എന്ന് നാം കരുതുകയാണ്. ഏതായാലും ഇങ്ങനെ സംഭവിച്ചു. കാല, ആ സമയത്ത് പടച്ചോൻ അയാളോട് ചോദിക്കുകയാണ്, കം ലബിസ്ത്, കം, എത്ര കാലം, ലബിസ്ത, ലബിസ കഴിച്ചുകൂട്ടി, കം ലബിസ്ത, നീ ഈ അവസ്ഥയിൽ, ഇങ്ങനെ മരിച്ച അവസ്ഥയിൽ എത്ര കാലം കഴിച്ചുകൂട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്താ പറഞ്ഞെന്നറിയോ? കാല, അദ്ദേഹം പറഞ്ഞു, ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ലബിസ്തു, ഞാൻ ഇങ്ങനെ കഴിച്ചുകൂട്ടിയിരിക്കുന്നു, യൗമൻ, ഒരു ദിവസം, ഔ ബഅദ യൗം, അതല്ലെങ്കിലോ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം, ബഅദ അല്പം, ഔ ബഅദ യൗം, ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം, അഥവാ ഏതാനും മണിക്കൂറുകൾ, നാഴികകൾ മാത്രമേ ഞാൻ ഈ അവസ്ഥയിൽ കഴിച്ചുകൂട്ടിയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കാല, അപ്പൊ പടച്ചോൻ അയാൾക്ക് യാഥാർത്ഥ്യം വെളിപ്പെടുത്തി കൊടുക്കണം. ബൽ, അല്ല, അങ്ങനെയല്ല, നീ പറഞ്ഞതല്ല ശരി. ലബിസ്ത മിഅതാമിൻ, നിനക്കറിയോ, ലബിസ്ത, നീ ഈ അവസ്ഥയിൽ കഴിച്ചുകൂട്ടിയിരിക്കുന്നു, മിഅതാമിൻ, 100 വർഷക്കാലം നീ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മിഅതാം, നിനക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഫന്നുർ, നീ നോക്കിക്കോളൂ, ഇലാ താമിക്, നിന്റെ ഭക്ഷണത്തിലേക്ക് നോക്ക്, നീ കൂടെ കൊണ്ടുവന്ന ഭക്ഷണം ഇല്ലേ, ആ ഭക്ഷണം ഇവിടെ ഉണ്ടോ എന്ന് നോക്കൂ. വ ഷറാബിക്, നിന്റെ പാനീയത്തിലേക്കും, നീ കുടിക്കാൻ കൊണ്ടുവന്ന പാനീയത്തിലേക്കും നോക്കൂ. ലം യത്തസന്ന, ശരിയാണ്, അവ ഒട്ടും വ്യത്യാസപ്പെട്ടിട്ടില്ല അല്ലെ. അപ്പൊ നീ പറഞ്ഞത് ശരിയാണോ? നീ അല്പനേരം മാത്രമേ ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നതിന്റെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ നിനക്ക് പറയാം. ശരിയാണ്, നിന്റെ ഭക്ഷണം പാഴായി പോയിട്ടില്ല, അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അത് ദുഷിച്ചു പോയിട്ടില്ല, കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിട്ടില്ല, ഇപ്പോഴും അത് ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് നീ ഒന്നുകൂടി നോക്കൂ, വന്നുർ ഇലാ ഹിമാരിക്, വന്നുർ, നീ ഇനിയും നോക്കൂ, ഇലാ ഹിമാരിക, നിന്റെ കഴുതയില്ലേ, ആ കഴുതയിലേക്ക് നീ ഒന്നുകൂടി നോക്കൂ. വലിന ജാലക ആയതല്ലിന്നാസ്, അതിന്റെ അസ്ഥികൾ പോലും ജീർണിച്ചത് നീ കാണുന്നില്ലേ, ഇത് മുഖേന, അദ്ദേഹം അതിലേക്ക് നോക്കിയിട്ടുണ്ടാവും, അതാകെ ജീർണിച്ച് തവിട് പൊടിയായി കിടക്കാണ് ആ കഴുത നിൽക്കുന്ന സ്ഥാനത്ത്, അല്പം എല്ലുകൾ മാത്രം. എന്തിനാണ് ഇങ്ങനെ നാം ചെയ്തതെന്നറിയോ? നിന്നെ ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടിയാണ്. വലിന ജാലക്ക, നമുക്ക് നിന്നെ ആക്കാൻ വേണ്ടിയാണ് ആയത്തൻ, ഒരു ദൃഷ്ടാന്തം, ലിന്നാസ്, ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് നിന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് കഴുത ഈ കോലത്തിൽ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, വന്തുർ ഇലൽ ഇളാം, വീണ്ടും നോക്കാൻ പറയുന്നു, ഇലൽ ഇളാം, ആ കഴുതയുടെ എല്ലുകളിലേക്ക് നോക്കൂ, അസ്ഥികളിലേക്ക് നോക്കൂ. കൈഫ നുൻഷിസുഹ, കൈഫ, എങ്ങനെയാണ് അത് ജീർണാവസ്ഥയിൽ നിന്ന് വീണ്ടും നാം അതിനെ പുനർഘടിപ്പിക്കുന്നത്, പുനഃസംഘടിപ്പിക്കുന്നത്, അതിന്റെ എല്ലുകളെ കോർത്ത് കോർത്ത് അസംബിൾ ചെയ്ത് വീണ്ടും കഴുതയുടെ രൂപമുണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നീ നോക്കൂ. അയാളിങ്ങനെ നോക്കി നിൽക്കായിരിക്കും അല്ലെ. അപ്പൊ നമ്മള് ആനിമേഷൻ ചിത്രങ്ങളിലൊക്കെ കാണും പോലെ പെട്ടെന്ന് ഇങ്ങനെ എല്ലുകളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് അതിന് മുകളിൽ ഘടിപ്പിക്കപ്പെട്ട് കഴുതയുടെ ഒരു അസ്ഥികൂടം, ഒരു സ്കെൽട്ടൻ രൂപപ്പെടുകയാണ്, ഒരു സ്കെൽട്ടൻ രൂപപ്പെട്ടു വന്നു. എന്നിട്ടോ, കൈഫ നുൻഷിസുഹ തുമ്മ നക്സുഹ ലഹ്മ, എന്നിട്ട് നാം എങ്ങനെയാണ് കസായക്സ്, അതില് പൊതിയുന്നത്, മാംസം പൊതിയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ എന്ന് അള്ളാഹു തആല പറഞ്ഞു കൊടുക്കാൻ. തുമ്മ നക്സുഹ, നാം അതിൽ പൊതിയുന്നു, ലഹ്മൻ, മാംസത്തെ, ആ അസ്ഥികൂടത്തിൽ പൊതിയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അങ്ങനെ അയാൾ നോക്കി നിൽക്കുമ്പോൾ കഴുതയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? കഴുത മെല്ലെ മെല്ലെ എഴുന്നേറ്റ് നിന്ന് അതിങ്ങനെ വാലൊക്കെ കുടഞ്ഞ് കണ്ണ് മിഴിച്ച് ജീവനുള്ള അവസ്ഥയിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ് കഴുത. ഫലമ്മ തബയ്യന ലഹു, ഫലമ്മ അപ്പോൾ, തബയ്യന വ്യക്തമായി വെളിവായി, തബയ്യന ലഹു അയാൾക്ക് വ്യക്തമായപ്പോൾ, കാര്യം വ്യക്തമായപ്പോൾ, കാല അദ്ദേഹം ഉടനെ പറഞ്ഞുപോയി, അലമു ഞാൻ അറിയുന്നു, അന്നല്ലാഹ നിശ്ചയം അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ സകലതിനും കഴിവുള്ളവനാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് ആ സമയത്ത് ആ സഞ്ചാരി പറഞ്ഞു പോവുകയാണ്. ഇത് വല്ലാത്തൊരു സംഭവമാണ് അല്ലെ, മനുഷ്യനെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ സഞ്ചാരി ആരായിരുന്നു, ഇയാൾ വിശ്വാസിയാണോ അല്ലയോ എന്നൊരു ചർച്ചയുണ്ട്. ചില ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തില് ഇദ്ദേഹം ഒരു അവിശ്വാസിയാണ്, എന്നാൽ സത്യാന്വേഷിയാണ് എന്ന് പറയുന്നു. ചിന്തയെ അടിയറവ് വെച്ചിട്ടില്ലാത്ത സത്യാന്വേഷി, അതുകൊണ്ടായിരിക്കണം അയാളുടെ അകത്ത് ദൈവബോധമുണ്ട്. അതിനാൽ അയാൾ ചോദിച്ചേ കേട്ടില്ലേ, അന്നാ യുഹി ഹാദിഹി ലാഹു ബഅദ മൗതിഹ, പടച്ചോൻ എങ്ങനെയാണ് ഈ നാടിനെ ഈ നശിച്ചുപോയ അവസ്ഥയിൽ നിന്ന് പുനഃസൃഷ്ടിക്കുക. അയാളിൽ അള്ളാഹുവെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ ഒരു സത്യാന്വേഷിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മരിച്ചവരെ ഒരു നാൾ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണല്ലോ ദൈവവിശ്വാസികൾ പറയുന്നത്. ഇത് നടക്കുന്ന കാര്യമാണോ, ഈ നശിച്ച നാടൊക്കെ എങ്ങനെ എഴുന്നേറ്റ് വരാനാണ് എന്ന് അയാൾ ആലോചിച്ചു. എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് ഇദ്ദേഹം ഒരു വിശ്വാസി തന്നെ ആയിരിക്കണം എന്നാണ്. എന്നാൽ ആരായിരുന്നു എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർ ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രകടിപ്പിക്കുന്നു. അതിൽ ഒന്ന്, മൂസ അലൈഹിസ്ലാമിന്റെ ഗുരുവായിരുന്ന ഖിദ്റാണ് ഇത് എന്നാണ്. ഖിദ്റുമായി ബന്ധപ്പെട്ടാണ് പലതരത്തിലുള്ള അത്ഭുത കഥകൾ പ്രചരിക്കുന്നത്. മറ്റൊന്ന്, ഹിസക്കിയേൽ എന്ന ഇസ്രയേലി പ്രവാചകനാണ് എന്ന അഭിപ്രായമുണ്ട്. ഒന്ന് ഖിദ്ർ, രണ്ടാമത്തേത് ഹിസക്കിയേൽ, മൂന്നാമത്തേത് ഉസൈർ എന്ന ഇസ്രയേലി ആചാര്യനാണ് പണ്ഡിതനാണ് എന്നാണ് അഭിപ്രായം. ആ ഉസൈറിനെയാണല്ലോ പിന്നീട് ഒരു ഘട്ടത്തില് യഹൂദികൾ ദൈവപുത്രനാക്കി മാറ്റിയത്. ഏതായാലും ആധികാരികമായ തെളിവുകളൊന്നും ഈ പേരുകൾക്ക് ഇല്ല. ഹിസക്കിയേലുമായി ബന്ധപ്പെട്ട് പറയുന്ന സംഭവം എന്താണെന്നറിയോ, ഹിസക്കിയേൽ പ്രവാചകൻ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലെത്തി. ഇത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്നൊന്നും പറയാൻ സാധ്യമല്ല. അസ്ഥികൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന മരിച്ചവരുടെ ഒരു താഴ്വരയിൽ ഹിസക്കിയേലെത്തി. അല്ലാഹു ഹിസക്കിയേലിനോട് പറഞ്ഞത്രേ, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ? അപ്പൊ ഹിസക്കിയേൽ പറഞ്ഞു, കർത്താവായ ദൈവമേ നിനക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ച് ഹിസക്കിയേൽ പ്രവാചകൻ ഹിസക്കിയേൽ അലൈഹിസ്സലാം ചില വാക്കുകൾ ആ സമയത്ത് ഏറ്റുപറഞ്ഞു. അപ്പോ ഒരു കിടുകിട ശബ്ദം ഉണ്ടായി, ആ അസ്ഥികൾ ഒന്നിച്ച് ഒരുമിച്ചു കൂടി, ഓരോന്നും അവയുടെ കഷണങ്ങളിലേക്ക് ഒരുമിച്ചു കൂടി. ആ എന്നിട്ടോ അതിൽ മാംസം വന്നു, തൊലി വന്ന് മൂടി, അതിനുശേഷം കാറ്റ് വന്നിട്ട് അതിലേക്ക് ഊതി, ശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ മഹാസംഘമായിട്ട് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്നു. വല്ലാത്തൊരു സംഭവമാണല്ലേ, സ്വപ്നതുല്യമായ സംഭവമാണ്. ഇത് ഒരു വെളിപാട് പോലെ സംഭവിച്ചതായിട്ടാണ് ബൈബിൾ പരാമർശിക്കുന്നത്. അതേസമയം ഖുർആനിന്റെ പരാമർശം ഇതൊരു യഥാർത്ഥ സംഭവത്തിന്റെ ശൈലിയിൽ തന്നെയാണല്ലോ അല്ലേ. ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അയാളുടെ മനസ്സിൽ തോന്നുന്ന ചില ചിന്തകൾ, അതിൽ അള്ളാഹു തആല ഇടപെടുന്നത്, അള്ളാഹു അയാളെ മരിപ്പിക്കുന്നത്, പിന്നീട് എഴുന്നേൽപ്പിക്കുന്നത്, വളരെ കൃത്യമായ ചിത്രങ്ങൾ നമുക്ക് മുമ്പിൽ വരച്ചിടുന്നുണ്ട് എന്ന് കാണാം. ഒരു യഥാർത്ഥ സംഭവത്തിന്റെ ശൈലി തന്നെയാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സംഭവത്തെ കുറിച്ച് മറ്റൊരു അഭിപ്രായം, ഉസൈർ എന്ന ഇസ്രയേലി പണ്ഡിതനാണ് ഇത് എന്നാണ് നേരത്തെ സൂചിപ്പിച്ചു. ഉസൈറിനെ പരിചയമുണ്ടല്ലോ, തൗറാത്ത് മുഴുവൻ മനഃപ്പാഠമാക്കിയ, തൗറാത്തിന്റെ ഹാഫിളായ പണ്ഡിതനാണ് ഉസൈർ. മാത്രമല്ല അതിഭക്തനായിരുന്നു ഉസൈർ എന്നാണ്. അദ്ദേഹത്തിന്റെ സംഭവം, 50-ാമത്തെ വയസ്സില് അദ്ദേഹം നാട് വിട്ടു. ആ 50-ാമത്തെ വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തില് നല്ലൊരു തമാശയുണ്ട്. 50-ാമത്തെ വയസ്സിൽ ഒരു പുത്രൻ ജനിച്ചു, അതിനുശേഷം അദ്ദേഹം നാട് വിട്ടു. ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് 100 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സമകാലികരായിരുന്ന ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും, ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട്. മകൻ എത്ര വയസ്സായിട്ടുണ്ടാവും? 100 വയസ്സായിട്ടുണ്ടാവില്ലേ? കാരണം ഒസൈർ പോകുമ്പോൾ മകൻ ജനിച്ചു, ഒസൈർ 100 വർഷം മരിച്ചു കിടന്നു, അതിനുശേഷം എഴുന്നേൽപ്പിക്കപ്പെട്ടു, എന്നിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒസൈറിന് എത്ര വയസ്സ്? ഒസൈറിന് അന്ന് 50 വയസ്സായിരിക്കും. കാരണം 50-ാമത്തെ വയസ്സിലാണല്ലോ അദ്ദേഹത്തെ അള്ളാഹു മരിപ്പിക്കുന്നത്. അപ്പൊ വാപ്പാക്ക് 50 വയസ്സ്, മകന് 100 വയസ്സ്. അങ്ങേയറ്റത്തെ പടു വാർദ്ധക്യത്തിന്റെ ഔഷധയിലാണ് മകൻ. തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? സ്വാഭാവികമായും ചില തെളിവുകളും സാഹചര്യ തെളിവുകളൊക്കെ പറഞ്ഞപ്പോ മനസ്സിലായി, അങ്ങനെ നാട്ടുകാര് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ഏതായാലും സ്ഥലകാല വ്യവസ്ഥകൾക്ക് അപ്പുറമുള്ള ഒരു സംഭവമാണ് ഇത് എന്ന നിലയ്ക്ക് ചിലർ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഖുർആനിക സംഭവത്തില് ആ മനുഷ്യനിലും ഭക്ഷണത്തിലും കാലം വരുത്തിയ മാറ്റത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അയാൾക്കൊരു മാറ്റമില്ല, ആ മരണപ്പെട്ട ആൾ അതേ അവസ്ഥയിൽ എഴുന്നേൽപ്പിക്കപ്പെട്ടു, ഭക്ഷണത്തിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഭക്ഷണം കാലത്തുണ്ടാക്കിയത് വൈകുന്നേരം ആകുമ്പോഴേക്ക് ചീത്തയാവും, പക്ഷെ ഇവിടെ ഭക്ഷണത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഉന്നയിച്ച ചോദ്യം ഉണ്ടല്ലോ, അന്ന യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, ഈ ചോദ്യം ഒരു നിഷേധിയുടേതല്ല എന്ന് പറഞ്ഞു. സത്യാന്വേഷണത്തിന്റെ ഭാഗമാണ്, ഹഖുൽ യഖീൻ, ഐനുൽ യഖീൻ എന്നൊക്കെ ഉണ്ടല്ലോ. ആ കാഴ്ചപ്പാടില് ഒരു സത്യത്തെ ഉൾക്കൊള്ളുവാനുള്ള ശ്രമത്തിന്റെ ദൃഢമായ ബോധ്യത്തിന്റെ ഭാഗമായിരുന്നു അത് എന്ന് മനസ്സിലാക്കി. ഇപ്പൊ കം ലബിസ്റ്റ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് എന്താ? ഒരു ദിവസം അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ എന്നാണ്. അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? മരണത്തോടെ മനുഷ്യന് കാലവുമായുള്ള ബന്ധം അറ്റുപോകുന്നുണ്ട്. മരണത്തോടുകൂടി മനുഷ്യന് കാലവുമായുള്ള ബന്ധം അറ്റുപോവാണ്. അതാണല്ലോ ആദിപിതാവിന്റെ കാലത്ത് മരിച്ചവരും അന്ത്യനാളിൽ മരിക്കുന്നവരും ഉയർത്തെഴുന്നേൽപ്പ് വേളയിൽ ഒരേ അവസ്ഥയിലായിരിക്കും എഴുന്നേൽപ്പിക്കപ്പെടുന്നത്, ഒരേ അവസ്ഥയിലായിരിക്കും എഴുന്നേൽപ്പിക്കപ്പെടുന്നത് അല്ലേ? ഇപ്പോഴങ്ങ് കിടന്നിട്ടേ ഉള്ളൂ എന്ന പോലെ. മം ബഅസനാമി മർഖദിന, ആരാണ് ഇപ്പൊ ഈ കിടക്കുമ്പോഴേക്ക് ആരാണ് വന്ന് വിളിക്കുന്നത് എന്ന തോന്നലാണ് അവർക്കുണ്ടാകുക. അല്പസമയം മാത്രമേ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും എന്ന് സൂറത്തുൽ ഇസ്റ 52 വന്നിട്ടുണ്ട്. ഗുഹാവാസികളുടെ അനുഭവം ഇത് തന്നെയാണല്ലോ. കാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം എന്നാണ്. 300-ൽ പരം വർഷങ്ങൾ ഉറങ്ങിക്കിടന്നിട്ടും എഴുന്നേറ്റ് വന്നപ്പോ അവര് പറയുന്നത്. അപ്പൊ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് മരണത്തോടെ കാലം അപ്രത്യക്ഷമായി പോകും. ആ കാഴ്ചപ്പാടിലാണ് പരലോകവും ഉയർത്തെഴുന്നേൽപ്പും അതിവിദൂരമൊന്നുമല്ല എന്ന് ഖുർആൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് തോന്നും 1400 കൊല്ലം മുമ്പ് ഖുർആൻ ഇറങ്ങിയപ്പോ പറഞ്ഞതല്ലേ പരലോകവും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ ഇപ്പൊ വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് 1400 കൊല്ലമായിട്ട് സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആയുസ് 60-ോ 70-ോ അല്ലെങ്കിൽ കൂടിയാൽ 100 വർഷമാണെന്നിരിക്കട്ടെ, അത്രയല്ലേ ഉള്ളൂ, ആ കാലമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. എന്നാൽ മരിച്ചു കഴിഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ കാലബന്ധമില്ല. അപ്പോ 1000-ക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരാള് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ഇത്ര പെട്ടെന്ന് ഇത് സംഭവിച്ചോ എന്നായിരിക്കും അയാൾക്ക് തോന്നുന്നത് എന്നാണ്. എത്ര വർഷം പിന്നിട്ടാലും ഇന്ന് രാവിലെ മരിച്ചതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ആകപ്പാടെ ഒരു വൈകുന്നേരം അല്ലേ ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നാണ് എഴുന്നേൽപ്പിക്കപ്പെട്ട് മഹ്ശറിലേക്ക് വരുന്ന ഒരു മനുഷ്യന് തോന്നുന്ന കാഴ്ചപ്പാട് അതായിരിക്കും. അതിനിടയിൽ 1000-ോ 1000-ോ 1000-ോ വർഷങ്ങൾ കടന്നുപോയാലും അയാളെ അത് ബാധിക്കുന്നില്ല. ഇവിടെ മനുഷ്യൻ 100 കൊല്ലം മരിച്ചു കിടന്നു, കഴുത അസ്ഥിപഞ്ജരമായി മാറിപ്പോയി, ഭക്ഷണമോ അത് കേടുവരാതെ ഫ്രഷ് ആയിട്ട് നിൽക്കാൻ. ഇതിലെന്താ പാഠം? ഏത് സൃഷ്ടിയും ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതുമൊക്കെ പടച്ച തമ്പുരാന്റെ നിശ്ചയം അനുസരിച്ചാണ് എന്നത് ഈ സംഭവത്തിലെ വലിയൊരു പാഠമാണ്. ഫലമ്മാ തബയ്യന ലഹു ഖാല അഅലമു അന്നല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് മനസ്സിലായി, ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, പടച്ചോൻ സകലതിനും കഴിവുള്ളവൻ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അതിനാൽ ഒരു സത്യാന്വേഷിക്ക് മുമ്പില് തീർച്ചയായിട്ടും സത്യം മറനീക്കിയിട്ട് പുറത്തു വരും. അയാൾ ഏത് സാഹചര്യത്തിനായാലും അനുഭവങ്ങൾ അയാൾക്ക് വലിയ പാഠങ്ങൾ നൽകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അയാൾ ഇൽമുൽ യഖീനിലേക്ക്, ദൃഢമായ ജ്ഞാനത്തിലേക്ക്, ഹക്കുൽ യഖീനിലേക്ക്, ദൃഢമായ അനുഭവജ്ഞാനത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് ചുറ്റിലുമുള്ള ചരിത്രാവശിഷ്ടങ്ങളിൽ നിന്നും അതുപോലെ സഞ്ചാരവേളയിൽ കണ്ടുമുട്ടുന്ന അനുഭവങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് മുമ്പിൽ വന്നു പോകുന്നുണ്ടല്ലോ, ചിന്തിക്കുന്നില്ല എന്നതായിരിക്കും നമ്മുടെ ഒരു പ്രശ്നം. നമുക്കൊന്നുകൂടി ഈ ആയത്തിന്റെ അർത്ഥത്തിലൂടെ കടന്നു പോകാം. 259 ഔ അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം ഇതാ, കല്ലതി ഒരാളെ പോലെ, മറ അയാൾ സഞ്ചരിച്ചു, അലാ ഖറിയത്തിൻ ഒരു പട്ടണത്തിലൂടെ, വഹിയ ഹാവിയത്തുൻ അത് തകർന്നടിഞ്ഞു പോയിരിക്കുന്നു, അലാ ഉറൂശിഹ അതിന്റെ മേൽക്കൂരകളോടൊപ്പം, ഖാല അപ്പോൾ ആ സഞ്ചാരി സ്വയം ചോദിച്ചു, അന്ന എങ്ങനെയാണ് യുഹി ജീവിപ്പിക്കുന്നത് ഹാദിഹി ഈ പട്ടണത്തെ, അള്ളാഹു ബഅദ മൗതിഹ ഇതിന്റെ നാശത്തിന് ശേഷം, അള്ളാഹു എങ്ങനെയാണ് ഈ പട്ടണത്തെ പുനർജീവിപ്പിക്കുന്നത്, ഫ അമാതഹു അള്ളാഹു അപ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തെ മരിപ്പിച്ചു, മിഅത്ത ആമിൻ 100 വർഷക്കാലം, ഫുമ്മ എന്നിട്ട് ബഅസഹു അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഖാല അപ്പോ അള്ളാഹു തആല ചോദിച്ചു അദ്ദേഹത്തോട്, കം ലബിസ്ത നീ എത്ര കാലം ഇങ്ങനെ മരിച്ച അവസ്ഥയിൽ കഴിച്ചുകൂട്ടി, ഖാല അദ്ദേഹം പറഞ്ഞു, ലബിസ്തു ഞാൻ കഴിച്ചുകൂട്ടിയിരിക്കുന്നു, യൗമൻ ഒരു ദിവസം, ഔ ബഅദയൗം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം, ഖാല അള്ളാഹു പറഞ്ഞു, ബൽ അങ്ങനെയല്ല, ലബിസ്ത നീ കഴിച്ചുകൂട്ടിയിരിക്കുന്നു, മിഅത്ത ആമിൻ 100 വർഷക്കാലം, ഫന്ദുർ നീ നോക്കിക്കോളൂ, ഇലാ ത്വാമിക് നിന്റെ ഭക്ഷണത്തിലേക്ക്, വശറാബിക് നിന്റെ പാനീയത്തിലേക്കും, ലം യതസന്ന അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, വന്നുർ നീ ഒന്നുകൂടി നോക്കൂ, ഇലാ ഹിമാരിക് നിന്റെ കഴുതയില്ലേ ആ വാഹനത്തിലേക്ക് നോക്കൂ, വലിന ജാലക്ക നിന്നെ നാം ആക്കിയിരിക്കുന്നു, ആയത്തൻ ജനങ്ങൾ ആയത്തൻ ദൃഷ്ടാന്തം ലിന്നാസ് ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്, വന്നുർ നീ ഒന്നുകൂടി നോക്കൂ, ഇലൽ ഇളാം ആ കഴുതയുടെ എല്ലുകളിലേക്ക് നോക്കൂ, കൈഫ എങ്ങനെയാണ് നുൻഷിസുഹ അവയെ നാം കൂട്ടിഘടിപ്പിക്കുന്നത് എന്ന്, സുമ്മ എന്നിട്ട് നക്സൂഹ നാം അതിൽ പൊതിയുന്നത് എങ്ങനെയാണെന്നും, ലഹ്മൻ മാംസം പൊതിയുന്നത് എങ്ങനെയാണെന്നും, ഫലമ്മ തബയ്യന ലഹു അദ്ദേഹത്തിന് കാര്യം വ്യക്തമായപ്പോ, ഖാല അദ്ദേഹം പറഞ്ഞു, അലമു ഞാൻ അറിഞ്ഞു, അന്നല്ലാഹ നിശ്ചയം അള്ളാഹു, അലാ കുല്ലി ഷൈഇൻ ഖദീർ സകലതിനും കഴിവുള്ളവൻ തന്നെ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന്. തുടർന്ന് 260-ാമത്തെ ആയത്തില് അള്ളാഹു തആല ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഒന്നാണ് വെളിപ്പെടുത്തുന്നത്. ഇതും ഈ സംഭവം പോലെ തന്നെ 259-ലെ സംഭവം പോലെ തന്നെ ഉദ്വേഗജനകവും അതുപോലെ തന്നെ ആശ്ചര്യജനകവുമാണ് എന്ന് മനസ്സിലാക്കാം. أعوذ بالله من الشيطان الرجيم وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സത്യാന്വേഷണങ്ങൾ ഖുർആൻ ചിലയിടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ അനാമില് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും കണ്ടു, ഇവയാണ് എൻ്റെ ദൈവം എന്ന് സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞു, അവയൊക്കെയും മാഞ്ഞു പോയപ്പോ, അല്ല സാക്ഷാൽ ഉടയ തമ്പുരാനാണ്, സകല പ്രപഞ്ചങ്ങളുടെയും നാഥനാണ് എൻ്റെ റബ്ബ് എന്ന് മാറ്റി പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമുക്ക് കാണാം. ഇതേപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ ഒരു സത്യാന്വേഷണ പരീക്ഷണവും അള്ളാഹു തആല അതിന് നൽകുന്ന മറുപടിയുമാണ് 260-ാമത്തെ സൂക്തം. ഇരുട്ടിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ശുദ്ധ പ്രകൃതത്തിൽ മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ ഏത് മനുഷ്യനും ഏത് സാഹചര്യത്തിലും ഇരുട്ടിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് ഈ ആയത്ത്. നമുക്കറിയാം, ഗൈബ് എന്നത്, അദൃശ്യമായ കാര്യം എന്നത് ഏതായാലും നമുക്ക് മുമ്പിൽ വെളിപ്പെടാത്ത കാര്യങ്ങളാണല്ലോ. അതിനെപ്പറ്റിയിട്ട് മനുഷ്യൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് യുക്തിപരമായും മറ്റും ആലോചിച്ചുകൊണ്ടേയിരിക്കുക എന്നത് നമ്മുടെ പ്രകൃതമാണ്. ഖുർആനും സുന്നത്തും അത് വ്യക്തമായി നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ അത് അനുഭവജ്ഞാനമാകുന്നത് മറ്റൊരു ലോകത്തെത്തുമ്പോഴായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള അസ്വസ്ഥത പ്രവാചകന്മാരുടെ മനസ്സിൽ പോലും ചില ഘട്ടങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അന്വേഷണ പഠനങ്ങളിലൂടെ നമ്മൾ നിരന്തരം മുന്നോട്ട് പോവാണ്. അഥവാ ഐനുൽ യഖീൻ, ദൃഢമായ ജ്ഞാനം, അത് ഹഖുൽ യഖീൻ ആകുന്നത് വരെ നമ്മളും ഇതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തരമായ അന്വേഷണം ഉണ്ടാകേണ്ട, വിശ്വാസത്തെ കൂടുതൽ ദൃഢപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തെ പറ്റിയിട്ട് അവിശ്വാസമോ സംശയമോ ഒന്നും ഉള്ളത് കൊണ്ടല്ല, എന്നാലും മനസ്സിലെ ജിജ്ഞാസയെ ശമിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പ്രവാചകന്മാരുടെ ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് തന്നെയാണ് ഉത്തരം ലഭിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകന്മാര് പ്രബോധന പ്രവർത്തന രംഗത്ത് സജീവമാകുമ്പോൾ നേരിടാനിരിക്കുന്ന ചോദ്യങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നേരിൽ കണ്ട ഒരു കാര്യം പറയും പോലെ തന്നെ പരലോകത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയും, കഴിയേണ്ടതുണ്ട്. ആ നിലക്ക് നമ്മുടെ ഈമാനും ശക്തിപ്പെടേണ്ടതുണ്ട്. ഒരു പുകമറയ്ക്കകത്താകാൻ പാടില്ല പരലോകവും ഉയർത്തെഴുന്നേൽപ്പ്. അവിശ്വാസികൾ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, യുക്തിവാദികളുടെ സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കാറില്ലേ, നമ്മൾ തന്നെ ചിലപ്പോൾ പതറിപ്പോവും. അത് നമ്മുടെ തിരിച്ചറിവ് വേണ്ടത്ര ഭദ്രമല്ലാതെ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ എവിടെയും പ്രതികരിക്കാൻ സാധിക്കേണ്ടതാണ്. നിങ്ങൾ പരിമിതമായ പഞ്ചേന്ദ്രിയ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഊഹങ്ങളും അനുമാനങ്ങളുമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് മുൻനിർത്തിയാണ് നിങ്ങൾ യഥാർത്ഥ സത്യത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ നേരിട്ട് അനുഭവിച്ച അദൃശ്യ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നാണ്. ആ ഒരു ആത്മവിശ്വാസം സത്യത്തെ ബോധ്യപ്പെടുത്തുന്നിടത്ത് നമുക്കുണ്ടായിരിക്കണം. അതിന് ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ ചരിത്രം നമുക്ക് കൂടുതൽ കരുത്തു പകരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആയത്തിലേക്ക് കടക്കാം. വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ അല്ലെങ്കിൽ ചോദിച്ച സന്ദർഭം ഓർക്കുക. റബ്ബി, എന്റെ നാഥ, ഐരി, നീ കാട്ടിത്തരൂ, നീ എനിക്ക് നീ കാണിച്ചു തരൂ. കൈഫ, എങ്ങനെയാണ്, തുഹയിൽ മൗത്ത, തുഹയി, നീ ജീവിപ്പിക്കുന്നത്, അൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ്. പഠിച്ചവനോട് ഇങ്ങനെയൊക്കെ ചോദിക്കാവോ അല്ലേ, നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത പേടി ഉണ്ടാവും. പഠിച്ചവൻ അങ്ങനെയൊന്നുമല്ല, പഠിച്ചവൻ നമുക്ക് കൂടെ സഞ്ചരിക്കാവുന്ന, നമ്മുടെ കൂടെ തന്നെയുള്ള പഠിച്ചവനല്ലേ. മൂസ അലൈഹിസ്സലാം ചോദിച്ചില്ലേ, റബ്ബി അരിനി അന്തുർ ഇലൈക്ക്, പഠിച്ചവനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. കിട്ടിയ അവസരത്തില് അശരീരിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട ആ വല്ലാത്ത അന്തരീക്ഷത്തില് ഒന്ന് കണ്ടോട്ടെ, ഒന്ന് വെളിപ്പെടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യനെ പഠിച്ചവനോട് പലതും ചോദിക്കാനുണ്ടാവും. മക്കളെയും കൂട്ടിയിട്ട് അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ മക്കൾ ഇങ്ങനെ ചോദിക്കൂലെ, അതെന്താണ്, ഇതെന്താണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്ന പോലെ അള്ളാഹുവോട് ചോദ്യം ചോദിക്കാം, അപ്പൊ പഠിച്ചവൻ അതിന് ഉത്തരം നൽകുക. എന്ത് രസമുള്ള കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചോദ്യം നോക്കൂ, റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത്ത, പഠിച്ചോനെ, നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്, എനിക്കൊന്ന് കാണിച്ചതാ പഠിച്ചോനെ. കാല, അപ്പൊ പഠിച്ചോൻ പറയാണ്, ചോദിക്കാണ്, ആ വലം തുമിൻ, ആ ആണോ, വലം ഇല്ലയോ, എന്നിട്ടും ഇല്ലേ, തുമിൻ, നീ വിശ്വസിച്ചിട്ടില്ലേ. ഇബ്രാഹിം, അള്ളാഹുവിന്റെ ചോദ്യം, നിന്നെ ഞാൻ പ്രവാചകനാക്കി, നിനക്ക് ഉന്നതമായ പദവികൾ നൽകി, എന്നിട്ടും നീ വിശ്വസിച്ചില്ല. ഇതെന്തൊരു ചോദ്യമാണ്! കാല ആ സമയത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മറുപടി എന്താണ്? ബല, അതേ പഠിച്ചോനെ, ഞാൻ വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ട്. വലാക്കിൻ, എന്നാൽ ലിയതുമ ഇന്ന കൽബി, എന്റെ മനസ്സിന് ഒരു തുമ ഇനീനത്തുണ്ടാവാനാണ്, ഒരു സമാധാനം, സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ടാ പഠിച്ചോനെ. ചില കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കില്ലേ, അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. വലാക്കിൻ ലിയതുമ ഇന്ന കൽബി, എന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടാനാ പഠിച്ചോനെ. ആ സമയത്ത് അള്ളാഹു തആല പരിഹാരം പറഞ്ഞു കൊടുക്കാണ്, നീ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ച് വിരട്ടുകയല്ല, മറിച്ച് കൃത്യമായ മറുപടി നൽകുകയാണ്. മക്കൾക്കും നമ്മൾ മറുപടികൾ നൽകേണ്ടതുണ്ട് ചോദ്യങ്ങൾക്ക്. കാല, എന്താ പഠിച്ചോൻ പറഞ്ഞത്? ഫഹുദ്, നീ പിടികൂടുക, നീ എടുക്കുക. അർബഅതൻ, നാലെണ്ണത്തെ, മിനത്തൈർ, പക്ഷികളിൽപ്പെട്ട നാലെണ്ണത്തെ നീ പിടിച്ചോണ്ടു വാ എന്ന് പറഞ്ഞു. ഫസുർഹുന്ന, ഫ എന്നിട്ട് സുർ, നീ അതിനെ ഇണക്കണം. സ്വാറയസൂറു, ഇണക്കി. സുർഹുന്ന, അവയെ നീ നന്നായിട്ട് ഇണക്കുക. ഇലൈക, നിന്നിലേക്ക്. സുമ്മ, എന്നിട്ട് ഈ ജാൽ നീ വെക്കണം. അലാ കുല്ലിൻ, ഓരോന്നിന്മേലും. അലാ കുല്ലി ജബലിൻ, ഓരോ മലമുകളിലും. മിൻ ഹുന്ന, അവയെ. ജുസ് അൻ, വ്യത്യസ്തമായ മലകളിൽ കൊണ്ടുപോയിട്ട് വെക്കണം, അവയുടെ ഓരോ ഭാഗങ്ങൾ കൊണ്ടുപോയി വെക്കണം. സുമ്മ, എന്നിട്ട് ഉദ്ഉഹുന്ന, നീ അവയെ വിളിക്കണം, അവയെ നീ കൈകൊട്ടി വിളിക്ക. യതീ, അവ വരും. യതീന, അവ വരും. ക, നിന്റെ അടുക്കലേക്ക്. സായൻ, പറന്ന് പറന്ന് അതിവേഗത്തിൽ നിന്നിലേക്ക് തിരിച്ചു വരുന്നത് കാണാം. വാലം, നീ അറിയണം. അന്നല്ലാഹ, നിശ്ചയം അള്ളാഹു. അസീസുൽ ഹക്കീം, അജയ്യനായ യുക്തിജ്ഞനാണ് അള്ളാഹു എന്ന കാര്യം നീ നന്നായിട്ട് തിരിച്ചറിയണം. ഇതും വല്ലാത്തൊരു സംഭവമാണ്. ഈ സംഭവത്തിന് പ്രത്യക്ഷ വ്യാഖ്യാനം എന്താണ്? ഇബ്രാഹിം അലിഹിസ്ലാമിന് കൃത്യമായ വിശ്വാസം അള്ളാഹുവിലുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിലുണ്ട്. എന്നാലും അതെങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഇബ്രാഹിം അലിഹിസ്ലാമിന് അസ്വസ്ഥതയുണ്ടായി. അതൊന്ന് വ്യക്തമായി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ഇബ്രാഹിം അലിഹിസ്ലാം പഠിച്ചവനോട് പ്രാർത്ഥിച്ചു. അപ്പൊ അള്ളാഹു തആല ഇബ്രാഹിം അലൈഹിസ്ലാമിനോട് പറയാണ്, നാല് പക്ഷികളെ പിടിച്ച് ഇണക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തീറ്റയൊക്കെ കൊടുത്തിട്ട് വളർത്തും, എന്നിട്ട് വ്യത്യസ്ത മലകളിൽ കൊണ്ടുപോയി വെക്കാം, എന്നിട്ട് അവയെ വിളിക്കുമ്പോൾ അവ നിന്നിലേക്ക് ഓടിയണയും. ഇതുപോലെയാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇതിന്റെ ഒരു വ്യാഖ്യാനം എന്താണ്? ഈ പക്ഷികൾ നിന്റേതല്ലല്ലോ, നിന്റേതല്ല, നീയുമായുള്ള ബന്ധം എന്താണ്? കുറച്ചു നാൾ നീ അതിന് തീറ്റ കൊടുത്ത് അവയെ ഇണക്കി എന്നത് മാത്രമാണ്. എന്നിട്ട് നീ അവയെ മലമുകളിൽ കൊണ്ടുപോയി വിട്ടു, അവ നിന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. അവ യഥാർത്ഥത്തിൽ ഇല്ലാതായിട്ടുണ്ടോ? ഇല്ലാതായിട്ടില്ല, നിന്നിൽ നിന്ന് മാറി നിന്നതാണ്. പക്ഷെ നീയുമായിട്ട് അവയ്ക്കൊരു ഇണക്കമുണ്ടായി, അതിനാൽ നീ വിളിച്ചപ്പോ കണ്ടില്ലേ അവ വീണ്ടും കൂടണയുന്നത്, നിന്നിലേക്ക് തിരിച്ചു വരുന്നത്. ഇങ്ങനെയാണെങ്കില് മരണത്തെ കുറിച്ച് നീ ചിന്തിച്ചു നോക്കൂ, മരണം യഥാർത്ഥത്തില് ഒരു അവസാനമാണോ? അല്ലല്ലോ, മരണം അവസാനമല്ല, ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക്, മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. നിന്റെ പക്ഷികളെ നിന്റെ കൂട്ടിൽ നിന്ന് നീ മലമുകളിലേക്ക് തുറന്നു വിട്ട പോലെ മറ്റൊരവസ്ഥയിലേക്ക് മനുഷ്യൻ അല്ലെങ്കിൽ ജീവികൾ എത്തിച്ചേരുന്ന അവസ്ഥ മാത്രമാണ് മരണം. അതിനാൽ ഇബ്രാഹിം, താങ്കള് ആലോചിക്കേണ്ടതുണ്ട്. കുറച്ചു നാൾ ഭക്ഷണം നൽകി ഇണക്കിയപ്പോ ആ പക്ഷികൾക്ക് താങ്കളുമായിട്ടുണ്ടായ ആ ബന്ധത്തെ കുറിച്ച് ആലോചിച്ചു നോക്കും. അതിന്റെ പേരിൽ താങ്കൾ വിളിച്ചപ്പോ അവ പെട്ടെന്ന് തിരിച്ചു വന്നു. എന്നാൽ ഒന്ന് ഓർത്തു നോക്കുക, അള്ളാഹു തആല അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചു, പരിപാലിച്ചു, എല്ലാ സംരക്ഷണവും നൽകി, എന്നിട്ട് മരിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആ പടച്ചോൻ വിളിച്ചാല് അവന്റെ സൃഷ്ടികൾ എഴുന്നേറ്റ് വരില്ലേ? എന്താ സംശയം? സകല സൃഷ്ടികളെയും അവൻ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ? ഇതാണ് അള്ളാഹു തആല ഈ സംഭവത്തിലൂടെ ബോധ്യപ്പെടുന്നത്. ഇതിന് മറ്റൊരു വ്യാഖ്യാനം ചിലര് ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം അസ്വസ്ഥനായത് മരിച്ചവരെ ജീവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, പിന്നെ എന്തായിരുന്നു? ആ സമൂഹത്തിന്റെ പല വിധത്തിലുള്ള ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും, അതിലകപ്പെട്ടപ്പോ അതിൽ നിന്ന് എങ്ങനെ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും, എങ്ങനെ രക്ഷപ്പെടുത്തും എന്ന കാര്യത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അസ്വസ്ഥനായിരുന്നത്. അപ്പോ ആ പക്ഷികൾ തിരിച്ചു വരും പോലെ പ്രവാചകന്മാർ വിളിച്ചാൽ സമൂഹങ്ങൾ നന്മയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരും എന്നൊരു വ്യാഖ്യാനം ചിലർ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിന് ഖുർആനികമായ സാഹചര്യവുമായിട്ട് ബന്ധം കാണാൻ കഴിയുന്നില്ല. ആശയം വളരെ നല്ലതാണെങ്കിലും ഇവിടെ മറ്റൊരു ചർച്ച വരുന്നത് ഫസുർഹുന്ന എന്ന വാക്കുമായി ബന്ധപ്പെട്ടാണ്. സ്വാറ യസൂറു ഇണക്കുക എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം ആ പക്ഷികളെ തുണ്ടം തുണ്ടമാക്കുക, വെട്ടി നുറുക്കുക എന്നാണെന്നും വ്യാഖ്യാനമുണ്ട്. പക്ഷികളെ അറുത്തു എന്ന് തന്നെ അതിന്റെ വ്യാഖ്യാനം. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് നാല് തരം പക്ഷികളെ പിടിക്കാൻ പറഞ്ഞു, എന്നിട്ട് ഇണക്കാൻ പറഞ്ഞു. അത് കോഴിയും മയിലും പ്രാവും കാക്കയുമാണ് എന്ന് വരെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അവയെ നന്നായിട്ട് വെട്ടി നുറുക്കിയിട്ട് കൂട്ടിക്കുഴക്കുക, അവയുടെ തൂവലും മാംസവും ഒക്കെ കൂട്ടിക്കുഴക്കുക, എന്നിട്ട് അവയുടെ കുറേശ്ശെ ഭാഗങ്ങൾ എടുത്തിട്ട് ഓരോ മലമുകളിൽ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് തിരിച്ചു വിളിക്കുക. അപ്പോൾ ഓരോ പക്ഷിയും അതാത് പക്ഷികളായിട്ട് മയില് അതിൻ്റെ തന്നെ തൂവലുകൾ പരസ്പരം കൂടിച്ചേർന്ന് അതിൻ്റെ സുന്ദരമായ രൂപത്തിൽ മയിൽ പറന്നു വരും, കാക്ക കാക്കയായിട്ട്, കോഴി കോഴിയായിട്ട്, പ്രാവ് പ്രാവായിട്ട് പറന്നു വരും എന്നാണ്. അങ്ങനെയാണ് സംഭവം എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അധികവും പറയുന്നുണ്ട്. അങ്ങനെ വെട്ടി നുറുക്കിയിട്ട് തന്നെ ഓരോന്നിനെ ഓരോ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോഴാണല്ലോ മരിച്ചതിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ടത് എന്നതിനാൽ അത് യാഥാർത്ഥ്യമാകുന്നത് ഇങ്ങനെ ആകുമ്പോഴായിരിക്കും എന്ന് മനസ്സിലാക്കാം. ആ നിലക്കും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വ്യക്തത ഈ സംഭവത്തിൽ നമുക്ക് ലഭിക്കുന്നു. ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. വഇദ് ഖാല ഇബ്രാഹീമു, ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ച സന്ദർഭം ഓർക്കുക. റബ്ബി, എന്റെ റബ്ബെ, അരി നീ നീ എനിക്ക് കാണിച്ചു തന്നാലും, കൈഫ, എങ്ങനെയാണ്, തുഹയി, നീ ജീവിപ്പിക്കുന്നത്, അൽ മൗത്ത, മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തന്നാലും. ഖാല, അല്ലാഹു തആല ചോദിച്ചു, അവലം തുമിൻ, അല്ല നീ ഇനിയും വിശ്വസിച്ചില്ലേ. ഖാല, അദ്ദേഹം പറഞ്ഞു, ബല, അതെ, വലാക്കില്ലി യത്മ ഇന്ന കൽബി, എന്റെ ഹൃദയത്തിന് ശാന്തത ലഭിക്കാൻ, സ്വസ്ഥത ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഖാല, അല്ലാഹു പറഞ്ഞു, ഫഹുദ്, നീ പിടികൂടുക, അർബഅത മിന ത്വയർ, നാല് പക്ഷികളെ പിടികൂടുക, ഫസുർഹുന്ന, എന്നിട്ട് അവയെ ഇണക്കുക, ഇലൈക്ക, നിന്നിലേക്ക്, അല്ലെങ്കിൽ അവയെ തുണ്ടം തുണ്ടമാക്കുക, സുമ്മ ജഅൽ, എന്നിട്ട് നീ വെക്കുക, അലാ കുല്ലി ജബലിൻ, ഓരോ മലമുകളിലും, മിൻ ഹുന്ന, അവയിൽ നിന്നുള്ള, ജുസ് അൻ, ഓരോ ഭാഗം കൊണ്ടുപോയി വെക്കുക, സുമ്മ, എന്നിട്ട്, ഉദ്ഉഹുന്ന, നീ അവയെ വിളിക്കുക, തിരിച്ചു വിളിക്കുക, യതീന, അവ വരും, ക, നിന്റെ അടുക്കലേക്ക്, സയൻ, പറന്ന് അതിവേഗത്തിൽ വരും, വഅലം, നീ അറിയണം, അന്നല്ലാഹ അസീസുൻ ഹക്കീം, നിശ്ചയം അല്ലാഹു അജയ്യനായ യുക്തിജ്ഞനാകുന്നു, അവൻ പറയുന്ന കാര്യങ്ങൾ പുലരുമെന്നുറപ്പുള്ളതാണ്, അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. യുക്തിഭദ്രമായി തന്നെയാണ് ഗൈബിയായ കാര്യങ്ങളും അല്ലാഹു തആല വെളിപ്പെടുത്തുന്നത്. അതിനാൽ ചിന്ത ഉപയോഗിച്ച് യുക്തിപരമായി തന്നെ മുന്നോട്ട് പോയിട്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഒന്നാണിത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അല്ലാഹു അഗ്നികുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്, ഖലീലുള്ളയാക്കുന്നുണ്ട്, ലോകത്തിന്റെ നായകനാക്കുന്നുണ്ട്, മിത്രമാക്കുന്നുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടി രഹസ്യം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് കാണിച്ചു കൊടുത്തതായിട്ട് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇങ്ങനെ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നില്ല. എന്തായാലും ഈ സംഭവത്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഇതിന്റെ യാഥാർത്ഥ്യം ബോധ്യമായിരിക്കണം. എന്നാൽ ഇത് ഒരു മുഅ്ജിസത്താണോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അല്ല, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വ്യക്തിപരമായി അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുത്ത ഒരു ദൃഷ്ടാന്തമാണിത് എന്നാണ്. മുഅ്ജിസത്താകുമ്പോൾ പൊതുസമൂഹ മധ്യത്തിലാണല്ലോ വെളിപ്പെടുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പടച്ച തമ്പുരാൻ ഈ രണ്ട് സൂക്തങ്ങളിലൂടെ ഒരുപാട് ചിന്തിക്കുവാൻ, മനോവ്യാപാരങ്ങളിൽ ഏർപ്പെടുവാൻ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് ചിന്തിച്ച് അവയോടൊപ്പം അടയിരിക്കുവാൻ, ധ്യാനാത്മകമായ മനസ്സോടുകൂടി കഴിച്ചുകൂട്ടാനുള്ള പ്രേരണ ഈ സൂക്തങ്ങളിലൂടെ നൽകുന്നു. പടച്ച തമ്പുരാൻ കൂടുതൽ ചിന്തിച്ച് കാര്യങ്ങളിൽ നല്ല യഖീനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മെ തുണക്കുമാറാവട്ടെ. പടച്ചവനെ, ഖുർആനിനെ ഞങ്ങൾക്ക് നീ വെളിച്ചമാക്കി മാറ്റിത്തരണ റബ്ബെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാൻ, കാഴ്ചപ്പാടുകളെ കൂടുതൽ സത്യത്തിലേക്ക് തിരിച്ചുവിടുവാൻ, കൂടുതൽ നിർമ്മലമായ മനസ്സുകൾ നേടിയെടുക്കുവാൻ, സ്വർഗചിന്തയും പരലോക ചിന്തയും മനസ്സിൽ ഊട്ടിയുറപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. ഞങ്ങൾ ഞങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പുറപ്പെടുന്ന ദിവസമാണെന്ന് നാഥ, ലോകത്തിൽ നാടിന് സന്തോഷവും സമാധാനവും നൽകുന്ന, നീതി നൽകുന്ന, സഹിഷ്ണുതയോടെ സമഭാവനയോടെ മനുഷ്യരെ കാണുന്ന, അഴിമതിമുക്തമായ, നന്മ നിറഞ്ഞു നിൽക്കുന്ന, മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണകൂടത്തെ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബെ. റമദാൻ വെളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും നിന്നോട് യാചിക്കുകയാണ് റബ്ബെ. ഒരവസരം കൂടി ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. റമദാനിൽ പ്രവേശിക്കുവാനും പുണ്യങ്ങൾ ആർജിക്കുവാനും തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله.